കാമസൂത്ര ഇപ്പോൾ വന്നാലും ചെയ്യും. ശ്വേതാ മേനോൻ. ആറുമാസത്തിലൊരിക്കൽ സോഷ്യൽ മീഡിയ ഡിവോഴ്സ് വാങ്ങിത്തരുന്നു. വിവാഹമോചന വാർത്തകളിൽ വീണ്ടും ശ്വേതാ മേനോൻ. പൊട്ടിക്കരഞ്ഞ് ശ്വേത. പോയ മാസം സമൂഹമാധ്യമങ്ങൾ ചൂടാക്കിയ വാർത്ത ഇങ്ങനെ പോകുന്നു. വാർത്തയുടെ ചൂട് ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ പതിവ് പോലെ ശ്വേതാ മേനോൻ പ്രതികരിച്ചില്ല. മാത്രമല്ല, ആ സമയത്ത് തിരഞ്ഞെടുപ്പ് ചൂടിൻ്റെ ആവേശത്തിലും ജീവിതത്തിൽ അതിനു മുമ്പ് ഒരു തിരഞ്ഞെടുപ്പിൽ പോലും ശ്വേത മത്സരിച്ചിട്ടില്ല. അമ്മയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് ആദ്യ മത്സരം. തിളക്കമറന്ന് വിജയം നേടിയപ്പോൾ മലയാള സിനിമയിലെ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റായി ശ്വേതാ മേനോൻ വന്നു. സ്വന്തം കുടുംബം ശ്വേതയെ തിരഞ്ഞെടുത്ത് പദവി നൽകി എന്നതാണ് ഏറ്റവും വലിയ തിളക്കം. മമ്മൂട്ടിയുടെ നായികയായി അനശ്വരം സിനിമയിൽ നിന്ന് ആരംഭിച്ച അഭിനയയാത്ര 30 വർഷം പിന്നിടുന്നു. 4 ഭാഷകളിൽ എത്ര പകർന്നാട്ടങ്ങൾ. മികച്ച നടിക്കുള്ള സർക്കാർ അംഗീകാരം 2 പ്രാവശ്യം ലഭിച്ചു. തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നവാഗതനായ അനിൽ കുമ്പഴ സംവിധാനം ചെയ്യുന്ന പള്ളിമണിയുടെ ലൊക്കേഷനിലിരുന്ന് ശ്വേതാ മേനോൻ സംസാരിച്ചു തുടങ്ങി. സമൂഹമാധ്യമങ്ങൾ എത്രാമത്തെ പ്രാവശ്യമാണ് വിവാഹമോചിതയാക്കുന്നത്. 6 മാസത്തിലൊരിക്കൽ സോഷ്യൽ മീഡിയ ഡിവോഴ്സ് വാങ്ങിത്തരുന്നുണ്ട്. നല്ല തിരക്കുള്ള ആളാണ് ഞാൻ, അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്തു തരുന്നത്. പിന്നെ ഇങ്ങനെ കേൾക്കുന്നത് എനിക്കിഷ്ടമാണ്. എന്ത് കേൾക്കുന്നതും വാർത്തയാണല്ലോ. അത്തരമൊരു മേഖലയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നല്ല വാർത്ത മാത്രമേ വരികയുള്ളൂ എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അങ്ങനെ കേൾക്കുന്നത് സത്യമാണോ എന്ന് എന്നോടാരും ചോദിക്കാറില്ല. ചോദിക്കാത്തതിനാൽ പറയാറുമില്ല. അത്രേ ഉള്ളൂ. എൻ്റെ സ്വകാര്യ ജീവിതത്തെ പറ്റി ഒരു പരിധിക്കപ്പുറം ഞാൻ സംസാരിക്കാറില്ല. എനിക്കതിഷ്ടമല്ല. ഞാനൊരു സെലിബ്രിറ്റിയും സമൂഹത്തിൽ പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ആളെന്ന ബോധത്തോടെയാണ് നിൽക്കുന്നത്. ഈ ജോലിയിൽ ഇതെല്ലാം കേൾക്കേണ്ടി വരുമെന്ന സാമൂഹ്യ ബോധം എനിക്കുണ്ട്. എന്നാൽ എൻ്റെ കുടുംബത്തെ പറ്റി പറയുമ്പോഴാണ് സങ്കടം വരിക. അമ്മയുടെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റിന് എന്തൊക്കെയായിരിക്കും ലക്ഷ്യം, ഉത്തരവാദിത്വം? സ്വന്തം കുടുംബത്തിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം, അതിൻ്റെ സന്തോഷമുണ്ട്. മുതിർന്ന അംഗങ്ങൾ ഉപദേശങ്ങൾ തന്നു. ഒരുപാട് ലക്ഷ്യമുണ്ട്. അമ്മയിലൊരംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ പോലും അത് തോന്നിയിട്ടുണ്ട്. നടൻ നടി എന്ന വേർതിരിവൊരിക്കലും ഞാൻ കാണിക്കാറില്ല. ഒരു സ്ത്രീ എന്ന നിലയിൽ ചെയ്യാൻ പല കാര്യങ്ങളുണ്ട്. ഭരണസമിതിയിൽ 6 വനിതകളുണ്ട്. അവരുമായി കൂടിയാലോചിച്ച് മുന്നോട്ടു പോവും. വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. മികച്ച പ്രവർത്തനം നടത്തുകയാണ് ലക്ഷ്യം. ആ യാത്ര തുടങ്ങാൻ 2-3 മാസം വേണ്ടിവരും. ഒന്നിരിക്കട്ടെ, അതിനുശേഷം ആരംഭിക്കാം. അനശ്വരത്തിൽ നിന്ന് ആരംഭിച്ച അഭിനയയാത്ര 30 വർഷം പിന്നിടുമ്പോൾ ആരംഭത്തിലെ പോലെ തന്നെ സജീവം. ഇനിയും നല്ല സിനിമകൾ വരട്ടെ എന്നാണ് ആഗ്രഹം. സിനിമയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നല്ല സിനിമകൾ ഉണ്ടാവുന്നു. എല്ലാ സിനിമകളുടെയും മികച്ച പ്രമേയം. എല്ലാ അഭിനേതാക്കൾക്കും ഏറ്റവും മികച്ച സമയം. അതിൽ അത്ഭുതവും ആകാംക്ഷയുമുണ്ട്. 30 വർഷം പിന്നിട്ടു എന്ന് പറയുമ്പോൾ മാത്രമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇന്നലെ സിനിമാ ജീവിതം തുടങ്ങിയെന്ന തോന്നലാണ് അനുഭവപ്പെടുന്നത്. ഒന്നും പ്രതീക്ഷിക്കാതെയാണ് വന്നത്. സിനിമ എൻ്റെ തൊഴിൽ മേഖലയാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഗൗരവമായി കാണുകയോ സമീപിക്കുകയോ ചെയ്യാതെ സിനിമയിലൂടെ മുൻപോട്ട് പോയി. ഒഴുക്കിനനുസരിച്ച് സഞ്ചരിച്ചു. സിനിമയെ എപ്പോഴായിരിക്കും ഗൗരവമായി കണ്ടു തുടങ്ങിയത്? എൻ്റെ 2-ാമത്തെ വരവ്. ജീവിതത്തെ പോലും അപ്പോഴാണ് ഗൗരവമായി കണ്ടു തുടങ്ങിയത്. എല്ലാത്തിനും മാറ്റം വരുത്തിയ 2-ാം വരവ്. പരദേശി സിനിമ വന്നതു മുതലാണ് ഇങ്ങനെയും കഥാപാത്രം ചെയ്യാമല്ലോ എന്ന തോന്നലുണ്ടാവുന്നത്. അതുവരെ ഒരു കാര്യത്തിലും ഉത്തരവാദിത്വം ഇല്ലാതിരുന്ന ആളായിരുന്നു ഞാൻ. അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം നോക്കണമെന്ന വിചാരം പോലുമില്ല. കാശ് കിട്ടുമ്പോൾ ജഗ പുകയായി തീർക്കും. നല്ല സിനിമയും മികച്ച കഥാപാത്രവും ചെയ്യണം. പ്രതിഭാധനർക്കൊപ്പം പ്രവർത്തിക്കണമെന്ന തോന്നൽ മെല്ലെ വരാൻ തുടങ്ങി. ആ യാത്ര തുടരുന്നു. ഒരു പാട്ടിലും ഒരാൾക്ക് ശബ്ദം കൊടുത്തു. ഫുൾ സ്റ്റോപ്പ് ഇട്ടോ ശ്വേതയിലെ പാട്ടുകാരിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും. അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. 100 ഡിഗ്രി സെൽഷ്യസ് സിനിമയിലാണ് ആദ്യം പാടുന്നത്. 8 വർഷത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബിജിപാൽ ചേട്ടൻ്റെ സംഗീതത്തിൽ ബദൽ സിനിമയിലൊരു താരാട്ടുപാട്ട് പാടി. എൻ്റെ സോളോ ഗാനം. പാട്ടുപാടാൻ അവസരം വരട്ടെ, അപ്പോൾ പാടാം. വില്ലൻ സിനിമയിൽ റാഷി ഖന്നയ്ക്ക് ശബ്ദം നൽകിയപ്പോൾ ആരും വിളിച്ചില്ല. വിളിക്കട്ടെ, അപ്പോൾ ആലോചിക്കാം. ആൺകുട്ടിയെപ്പോലെയാണ് അച്ഛൻ വളർത്തിയതെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. സബൈനയെ വളർത്തുന്നതും ആൺകുട്ടിയെപ്പോലെയാണോ? സബൈന ആൺകുട്ടിയെപ്പോലെ വളരുന്നു. താൻ പെണ്ണാണെന്ന് സബൈനയ്ക്കറിയാം. എപ്പോഴും അത് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത് ശരിയല്ലോ. നീ പെണ്ണാണ്, ഇതേപോലെ നിൽക്കണം, അതേപോലെ നിൽക്കണം എന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ആരും പറയാറില്ല. സബൈന ആദ്യം നല്ല വ്യക്തിയാകട്ടെ എന്നതിനാണ് ഞാൻ മുൻഗണന നൽകുന്നത്. സബൈന കുറച്ച് പഠിപ്പിസ്റ്റാണ്. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 5 പുസ്തകങ്ങൾ എഴുതി. സോഷ്യൽ മീഡിയയിലൂടെ സബൈനയുടെ കുഞ്ഞെഴുത്ത് ആളുകൾ കണ്ടു. നല്ല വായനയുണ്ട്. കുറച്ച് ബുദ്ധിജീവിയാണ്. എൻ്റെ അച്ഛന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അവഗാഹമുണ്ടായിരുന്നു. ആ ആളിൻ്റെ കൊച്ചുമകളല്ലേ. ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ വള്ളത്തോൾ കുടുംബത്തിലെ പേരക്കുട്ടി, അതിൻ്റെയൊക്കെ അനുഗ്രഹമുണ്ട്. ശ്വേതയും ശ്രീയും സബൈനയും അടുത്ത കാലത്ത് സമൂഹ മാധ്യമത്തിൽ നിന്ന് അകലം പാലിക്കുന്നു. അമ്മയുടെ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശ്വേതയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊന്നും കണ്ടില്ലല്ലോ എന്ന് പലരും ചോദിച്ചു. ഞാൻ അവിടെ പോയി വോട്ട് ചോദിക്കുകയായിരുന്നുവെന്നും അല്ലാതെ ഫോട്ടോ എടുക്കുകയല്ലായിരുന്നുവെന്നും അവരോട് പറഞ്ഞു. എല്ലാ അംഗങ്ങളോടും വോട്ട് ചോദിച്ചു. ഞാൻ വലിയ ആവേശത്തിലും കുട്ടികളെപ്പോലെ ചാടി ഓടിക്കൊണ്ടിരിക്കുന്നു. ശ്രീയും ഞാനും സോഷ്യൽ മീഡിയയിൽ നിന്ന് മനഃപൂർവ്വം അകലം പാലിക്കുകയാണ്. ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നില്ല. സബൈന സാധാരണ ജീവിതം ജീവിക്കട്ടെ. അവൾ സ്വയം ഒരു സെലിബ്രിറ്റിയായി മാറട്ടെ. എന്റെ വിലാസം അതിന് വേണ്ട. മുംബൈയിൽ ജീവിക്കുമ്പോഴും ഏറനാട്ടുകാരിയുടെ മനസ്സ് സൂക്ഷിക്കുന്നുണ്ടോ? സാധാരണ മലയാളിയേക്കാൾ എല്ലാത്തിനെയും ഗൗരവമായി കാണുന്ന മലയാളിയാണ് ഞാൻ. ഷൂട്ടിംഗ് വരുമ്പോൾ ഉണ്ണിപ്പിണ്ടിയുടെ തോരനും കുടപ്പവും വേണമെന്ന് പറയും. അയ്യോ, ഇതൊക്കെയാണോ ചേച്ചി കഴിക്കുന്നതെന്ന് അപ്പോൾ ചോദിക്കും. അതെ, ഇതൊക്കെയാണ് കഴിക്കുന്നതെന്ന് ഞാൻ. എനിക്ക് ചീരത്തോരൻ വേണം. തേനയുടെ ഉപ്പുമാവ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കാറുണ്ട്. ഈ ജീവിത രീതിയാണ് അച്ഛൻ എനിക്ക് തന്നത്. ഞാനതാണ് പിന്തുടരുന്നത്. മുംബൈയിലും ഇങ്ങനെ തന്നെയാണ്. എന്റെ വീട്ടിൽ വരുന്നവർക്ക് സാധാരണ ഭക്ഷണമേ ലഭിക്കുകയുള്ളൂ. അല്ലാതെ ശ്വേത മേനോൻ മുംബൈയിലായതിനാൽ ആർഭാടമായി എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ ഒന്നും ലഭിക്കില്ല. കാമസൂത്രയുടെ പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചതും കളിമണ്ണ് സിനിമയ്ക്ക് വേണ്ടി പ്രസവം ലൈവായി ചിത്രീകരിച്ചതും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചർച്ച ചെയ്യാൻ എന്തായിരിക്കും കാരണം? ഞാൻ മരിക്കുമ്പോഴും ആളുകൾ കാമസൂത്രയെ പറ്റിയും ശ്വേത ഹോട്ടാണ്, ബോൾഡാണ് എന്നൊക്കെ പറയും. ഈ വാക്കുകളൊക്കെ എപ്പോഴും എൻ്റെ കൂടെ വരാറുണ്ട്. ഇതൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ സന്തോഷത്തോടെ മുൻപോട്ട് പോകുന്നു. ആ പ്രായത്തിൽ കാമസൂത്രയുടെ പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചതിന് അന്നും ഇന്നും കുറ്റബോധം തോന്നുന്നില്ല. ജീവിതത്തിൽ ചെയ്ത കാര്യം ആലോചിച്ച് പിന്നീട് കുറ്റബോധം തോന്നുന്നത് മണ്ടത്തരമാണ്. ഇന്ന് ഈ പ്രായത്തിൽ കാമസൂത്ര ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായും എന്നായിരിക്കും മറുപടി. അതെന്റെ ജോലിയാണ്. ഞാൻ അന്നും ചെയ്തു, ഞാൻ എന്നും ചെയ്യും. പൂർണ്ണമായും അതിൻ്റെ ഭാഗമാകാൻ മുഴുകും. കാരണം ഞാനൊരു നടിയാണ്. നല്ല കഥാപാത്രം ചെയ്യണം. എനിക്കെന്റെ കുടുംബത്തിൻ്റെ പിന്തുണയുണ്ട്. അന്ന് അച്ഛൻ, ഇന്ന് അമ്മയും സ്ത്രീയും കൂടെയുണ്ട്. കുടുംബത്തിലുള്ള എല്ലാവരുടെയും പിന്തുണയുണ്ട്. അത്തരമൊരു വലിയ കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എന്നെ ഓർത്ത് എന്നും വീട്ടുകാർക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ.